ബന്ധം. പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴും പതിനെട്ടും. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുമുണ്ടല്ലോ. ആദിമസഭയിൽ അവരുടെ മൂപ്പന്മാർക്ക് അവർ ശമ്പളം നൽകിയിരുന്നു. നല്ലതുപോലെ പഠിപ്പിച്ചിരുന്നവർക്ക് അല്പം കൂടുതൽ നൽകിയിരുന്നു. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്നാണ് പൗലോസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇരട്ടി ശമ്പളം കൊടുക്കണമെന്നല്ല, പിന്നെയോ അവരുടെ വേലയിൽ പൂർണ്ണമായി അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കഴിയും വണ്ണം അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം എന്ന്. തനിക്ക് കിട്ടുന്നത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് കൂടാതെ നടത്തിക്കൊണ്ടു പോകുവാൻ കഴിയാത്തതിനാൽ വേറെ പണിക്ക് പോകുവാൻ ഇടയാകരുത്. അതല്ല എങ്കിൽ ഭാര്യയെ ജോലിക്ക് വിട്ട് വീട്ടിൽ ഭാര്യ ചെയ്യേണ്ട ജോലി കൂടി സഭാശുശ്രൂഷകൻ ചെയ്യുവാൻ ഇടയാകരുത് എന്ന്. ഇന്ന് അനേകം സഭകളിലും ശുശ്രൂഷകൻ ബുദ്ധിമുട്ടുകൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ ഭാര്യയെ എന്തെങ്കിലും പണിക്ക് പറഞ്ഞു വിട്ടിട്ട് കഞ്ഞിവെക്കുകയും മക്കളെ വളർത്തുകയും തുണി അലക്കുകയും അങ്ങനെ എല്ലാ പണിയും ചെയ്യുന്നു. ആഴ്ചയിൽ ഒരു പ്രസംഗത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അത് എങ്ങനെങ്കിലും ഒപ്പിക്കാം എന്ന അവസ്ഥ. ഞാനീ പറഞ്ഞത് എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ. ഈ വസ്തുത തെളിയിക്കുവാൻ പൗലോസ് തിരുവചനത്തിൽ നിന്നും രണ്ട് ഉദ്ധരണികൾ കൊണ്ടുവരുന്നു. ഒന്നാമത്തേത് ആവർത്തന പുസ്തകം 25 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നിന്നുമാണ്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. മൃഗത്തോടുള്ള കരുതലിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണിത്. ധാന്യം മെതിക്കുന്ന ജോലിയിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടെ ഒരു വായ് ധാന്യം തിന്നുവാൻ കൃഷിക്കാരൻ കാളയെ അനുവദിക്കണമായിരുന്നു. രണ്ടാമത്തെ ഉദ്ധരണി കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്നുമാണ്, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്ന്. ലോകപ്രകാരം പണമുണ്ടാക്കാവുന്ന ഏതെങ്കിലും തൊഴിൽ സ്വീകരിക്കാതെ പൂർണ്ണ സമയം ക്രിസ്തീയ വേലയ്ക്കായി സമർപ്പിച്ച ഒരു ശുശ്രൂഷകനെ സഭ മുതലെടുക്കരുതെന്ന് പൗലോസിന് നിർബന്ധമുണ്ടായിരുന്നു. ആദിമസഭയിൽ ശമ്പളം നൽകിയിരുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവത്രേ ഇത്. 3 വാക്യത്തിൽ നാം കണ്ടത് പൗലോസ് അവിടെ പറയുന്നു, ദ്രവ്യാഗ്രഹികളായവരെ ശുശ്രൂഷയിൽ നിന്നും ഒഴിക്കണം എന്നത്രേ. തങ്ങളുടെ സേവനത്തിന് തക്കതായ ശമ്പളം നൽകാതെ ക്രിസ്തീയ ശുശ്രൂഷകരെ ചൂഷണം ചെയ്യുവാൻ സഭ ഒരിക്കലും ഒരുമ്പെടരുത് എന്ന് പൗലോസ് പറയുന്നു. ഇന്ന് അനേകം സ്ഥലങ്ങളിലും ക്രിസ്തീയ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകുവാൻ ശമ്പളം നൽകുന്നില്ല. അതേസമയം ചിലർക്ക് ലഭിക്കുന്നത് വളരെ ഉയർന്ന വേതനമാകുന്നതാനും. ഈ കാര്യത്തിൽ ഓരോ സഭയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പ്രധാന പ്രശ്നം സഭ വചനാനുസരണമല്ലാത്തതിനാൽ തങ്ങൾ കൊടുക്കുന്നത് പൊതു ഫണ്ടിലേക്കാണ് പോകുന്നത്. തങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ആർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് കൊടുക്കുന്ന ആളിന് പലപ്പോഴും അറിയാൻ പാടില്ലാത്ത അവസ്ഥ. എന്നാൽ പൗലോസ് പ്രാദേശിക സഭയെക്കുറിച്ചാണ് പറയുന്നത്. മൂപ്പന്മാരെ ആക്കുന്നതും സുവിശേഷകരെ ആക്കുന്നതുമെല്ലാം പ്രാദേശിക സഭ ആയിരുന്നു ആ സംവിധാനം. പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രധാന വിഷയം സഭാ ശുശ്രൂഷകർ സാമ്പത്തിക ഭാരത്തിൽ നിന്നും സ്വതന്ത്രർ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സ്വതന്ത്രർ ആകുമ്പോൾ തങ്ങളുടെ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിയും. സഭ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകൂ. എന്ന് കണ്ട് ക്രിസ്തീയ വേലക്കാരെല്ലാം ആഡംബരമായി ജീവിക്കണമെന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. എളിമത്വം ഭക്തിയുടെ ഭാഗമായി കാണുന്ന നമ്മുടെ സമൂഹത്തിൽ ആഡംബരമായി ജീവിക്കുന്ന ശുശ്രൂഷകൻ ഒരുപക്ഷെ ഒരു തടങ്കൽപ്പാറ ആകാവുന്നതാണ്. എന്തായിരുന്നാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാകുന്നു ഇത്. കൊടുക്കുന്ന കാര്യത്തിൽ വിശ്വാസികളും ചെലവഴിക്കുന്ന കാര്യത്തിൽ സഭാ ശുശ്രൂഷകരും വളരെ ശ്രദ്ധിക്കണം. ഒരു മൂപ്പന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്താകുന്നു എന്നും ഈ ഭാഗത്തു നിന്നും വ്യക്തമാക്കുന്നുണ്ട്. ദൈവവചനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സഭാ ശുശ്രൂഷകന്റെ പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ഉത്തരവാദിത്വം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുക എന്നതത്രേ. പള്ളി പണിയിക്കുവാനും പാരീഷ് ഹോൾ പണിയിക്കുവാനും ടൂർണമെന്റുകൾ നടത്തുവാനും കമ്മിറ്റികളിൽ ഇരിക്കുവാനും എന്തിനധികം ഭവന സന്ദർശനത്തിന് പോലും സഭാ ശുശ്രൂഷകൻ സമയം കളയുവാൻ പാടില്ല. ഒരു സഭാ ശുശ്രൂഷകൻ തൻ്റെ സമയം വചനം പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനുമാണ് ചെലവഴിക്കേണ്ടത്. ഭവനങ്ങൾ സന്ദർശിച്ച് വചനം പഠിപ്പിക്കുന്നുവെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ വചനം പഠിപ്പിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നേരെ വരുന്നത് കാണാവുന്നതാണ്. 19 വാക്യത്തിൽ നാം കാണുന്നു, 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. മൂപ്പന്മാരുടെ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് മൂപ്പനെ തിരുത്തുന്നതിനെ കുറിച്ച് പറയുന്നു. രണ്ടു മൂന്ന് സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. ഈ മാതൃക പിന്തുടർന്നാൽ ഇന്നത്തെ നമ്മുടെ സഭകളിലെ വലിയ പങ്ക് ഏഷണിയും തെറ്റിദ്ധാരണകളും വഴക്കും പരിഹരിക്കാമായിരുന്നു. പൗലോസ് പറയുന്നത്, ഒരു സഭയിലെ ശുശ്രൂഷകനും ഓരോ അംഗവും ആരെങ്കിലും വന്ന് ശുശ്രൂഷകനെക്കുറിച്ചോ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെക്കുറിച്ചോ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് ശ്രദ്ധിക്കരുതെന്ന്. സാക്ഷികളുടെ മുൻപാകെ തങ്ങളുടെ ആരോപണം തെളിയിക്കുവാൻ ആളുകൾക്ക് കഴിയണം. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, താങ്കൾ സംസാരിക്കുന്നതിന് മുൻപ് വസ്തുത അതിൻ്റെ നിജസ്ഥിതിയിൽ തന്നെ നാം അറിയണം. വസ്തുത അറിയാമെങ്കിൽ അവിടെയും ഇവിടെയും പറഞ്ഞു നടക്കാതെ ശരിയായ ആളിൻ്റെ അടുത്ത് എന്ന് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. ഏതൊരു ആരോപണവും ഒന്നിലധികം സാക്ഷികളുടെ മുൻപാകെയാണ് നൽകേണ്ടത്. 20-ാം വാക്യത്തിൽ നാം കാണുന്നു, പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം. സഭയിലെ ഒരു ശുശ്രൂഷകൻ പാപം ചെയ്തു എന്നുള്ള വസ്തുത തെളിയിക്കപ്പെട്ടു എങ്കിൽ അയാളെ ശാസിക്കണം. ഇവിടെ ഉയർന്നു വരാവുന്ന ചോദ്യം ഈ ശാസന പരസ്യമായിട്ട് വേണോ എന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ഒരു സഭയിലെ അംഗം പാപം ചെയ്യുകയും അത് സഭയെ മൊത്തത്തിൽ ബാധിക്കാത്തതായി ഇരിക്കുകയും ചെയ്യുമ്പോൾ അത് പരസ്യമായി കൊണ്ടുവരാതിരിക്കണം എന്നത്രേ. അത് പൊതുയോഗത്തിൽ ഏറ്റുപറയുകയും ചെയ്യരുത്. എന്നാൽ സഭയിലെ സ്ഥാനികളിൽ ഒരാൾ പാപം ചെയ്യുമ്പോൾ അത് സഭയെ ബാധിക്കുന്നതാകയാൽ ആ വ്യക്തിയുടെ പേര് പരസ്യമായി കൊണ്ടുവരേണ്ടതാണ്. അയാളെ അംഗത്വത്തിൽ നിന്നും മാറ്റുന്നതും അനുയോജ്യമാണ്. സഭയിലെ നേതാക്കന്മാരുടെ പാപത്തിൽ വലിയ നാശം സഭയ്ക്ക് വരാവുന്നതാണ്. ഇങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്. 21-ാം വാക്യത്തിൽ നാം കാണുന്നു, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. സഭയിൽ എല്ലാവരെയും തിമത്തിയോസ് ഒരുപോലെ കാണുകയും അവരോട് ഇടപെടുകയും ചെയ്യണമായിരുന്നു. സഭയിലുള്ള ഒരു സ്ഥാനി വലിയ പണക്കാരനും സഭാ ശുശ്രൂഷകനോട് വളരെ അടുത്ത് ഇടപെടുന്നവനും ആയിരിക്കും. ആ ധനികൻ ശുശ്രൂഷകൻ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ചെയ്തു എന്ന് വന്നേക്കാം. അങ്ങനെ ഒരാൾ തൻ്റെ സഭയിലെ അംഗമായതിൽ ശുശ്രൂഷകൻ ചിലപ്പോൾ വീമ്പിളക്കി എന്നും വന്നേക്കാം. ആ മനുഷ്യൻ ഏതെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ തന്നെ അയാൾക്കെതിരെ നടപടിയെടുക്കുവാൻ ശുശ്രൂഷകൻ സമ്മതിച്ചെന്ന് വരില്ല. അങ്ങനെ ആരോടെങ്കിലും പക്ഷം ചേരുന്നത് ഒരു ശുശ്രൂഷകനും ചേരുന്ന പ്രവൃത്തിയല്ല, അത് സഭയെ മുടിക്കും. പൗലോസ് പറയുന്നത് സഭയിൽ പക്ഷാഭേദം കാണിക്കരുതെന്നാണ്. ഇന്ന് അനേകം സഭകളിലും അച്ചടക്ക നടപടിയെടുക്കുവാൻ കഴിയാത്തതിന് കാരണം നേതാക്കന്മാർ തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും വിധത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഉണ്ടവായയ്ക്ക് നന്ദി കാണിക്കാത്തവൻ എന്ന വിളി കേൾക്കുവാൻ ശുശ്രൂഷകന്മാർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും പല അംഗങ്ങളുടെയും അടിമകളായി കഴിയുന്നു. 22-ാം വാക്യത്തിൽ, യാതൊരുത്തൻ്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും അരുത്. മൂപ്പന്മാരെ കൈവയ്പിനാലാക്കിയെന്ന് 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിച്ചു. കൈവയ്പ് ശുശ്രൂഷയിലെ പങ്കാളിത്തത്തെയാണ് കുറിക്കുന്നതെന്നും നാം അവിടെ കാണുകയുണ്ട്. ഇവിടുത്തെ ചിന്ത ഇത് വേഗത്തിൽ ചെയ്യരുത് എന്നാണ്. ആളെ അറിഞ്ഞ് മാത്രമേ ശുശ്രൂഷയ്ക്ക് ആക്കാവൂ എന്ന്. പുതിയ ശിഷ്യനും ആകരുതെന്ന് നേരത്തെ കണ്ടതാണല്ലോ. ഒരു പുതിയ ശിഷ്യൻ വചനത്തിൽ അടിയുറയ്ക്കുന്നതിന് മുൻപ് അയാളെ ശുശ്രൂഷകനാക്കുന്നു എങ്കിൽ, പ്രത്യേകിച്ചും വചനം പഠിപ്പിക്കുവാനാക്കുന്നു എങ്കിൽ, അയാൾ പഠിപ്പിക്കുന്നത് മിക്കവാറും എന്തെങ്കിലും വിചിത്രമായ ദൈവശാസ്ത്രമായിരിക്കും. സഭ എന്നാൽ സ്ത്രീ പുരുഷന്മാരെ ദൈവവചനം പഠിപ്പിച്ച് അവരെ വിശ്വാസത്തിൽ വളർത്തുന്ന സ്ഥലമായിരിക്കേണ്ടതുണ്ട്. അതിനു പകരം ഇന്ന് കാണുന്നത് എന്തെല്ലാം തമാശകളാണല്ലേ. വചനം അറിയാൻ പാടില്ലാത്ത കുറെ പേർ കാണിക്കുന്ന കോക്കാമ്പീച്ചുകളാണ് സഭകളിൽ കാണുന്നത്. വചനം പഠിക്കുവാൻ സമയമില്ലല്ലോ. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട പഠിപ്പീരുകളായിരിക്കണം ഇന്ന് നാം കാണേണ്ടത്. ഇന്ന് പറ്റുന്ന പരാജയം ആത്മീക പക്വതയുടെ പരീക്ഷണമായി ഏതെങ്കിലും വിധത്തിലുള്ള അനുഭവങ്ങളെ നാം വ്യാഖ്യാനിക്കാറുണ്ട്. ഓ, ഇന്നാരെ സഭയുടെ ചുമതല ഏൽപ്പിക്കുക തന്നെ ചെയ്യാം. എന്തെല്ലാം ദർശനങ്ങളാണ് ഓരോ ദിവസവും ആള് കാണുന്നത്. സുഹൃത്തെ, ഇത് കാളയുടെ മുൻപിൽ വണ്ടി കെട്ടുന്ന പരിപാടിയാണ്. ദൈവവചനമാണ് ഒരാളെ പരീക്ഷിക്കുവാനുള്ള പരീക്ഷണശാല. അനുഭവങ്ങളും അതിൻ്റെ വെളിച്ചത്തിൽ വേണം പരീക്ഷിക്കേണ്ടത്. ദൈവവചനമായ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനോട് യോജിക്കാത്ത ഒരു അനുഭവം ഒരിക്കലും ദൈവത്തിൽ നിന്നുമല്ല. ഉദാഹരണത്തിന്, ഇന്നാരെ ഉപദ്രവിക്കുവാൻ ദൈവം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ദൈവവചനത്തിന് യോജിക്കുന്നതല്ല. അങ്ങനെ പറഞ്ഞത് ദൈവമല്ല, പിശാച് തന്നെയാണെന്ന് ഉറച്ചുകൊള്ളു. എഫസോസ് പ്രദേശത്ത് വളരെയേറെ പുതിയ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ വചനം ആവശ്യമായിരുന്നു, അവർ പഠിക്കേണ്ടതുണ്ടായിരുന്നു. ഉപദേഷ്ടാക്കന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്യുന്നത് തിമത്തിയോസിന്റെ ഗൗരവമേറിയ ഉത്തരവാദിത്വമായിരുന്നു. പിന്നെ നാം വായിച്ചത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയുമരുത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, തിമത്തിയോസെ, അനുരഞ്ജനപ്പെട്ടുള്ള വേല വേണ്ട, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരു പുതു ശിഷ്യനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ പാപത്തിന് കൂട്ടാളിയാകുകയാണ്. ശുശ്രൂഷകന്മാർ ദൈവവചനത്തിൽ അടിയുറച്ചവരാകുന്നു എന്ന് ഉറപ്പാക്കുക. പൗലോസ് പറയുന്നത്, നീ ആരെയെങ്കിലും ശുശ്രൂഷയ്ക്കാക്കുമ്പോൾ നിന്റെ ലക്ഷ്യം തികച്ചും നിർമ്മലമായിരിക്കണം, യാതൊരുവിധ സമ്മർദ്ദത്താലും ആരെയും ആക്കരുത്. ഇന്ന് സഭകളിലെ ശുശ്രൂഷകൾ കാക്കുന്നവർ പലവിധ സമ്മർദ്ദങ്ങളാൽ എടുപിടിയെന്ന് ആക്കുന്നതിനാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നാം അനുഭവിക്കുന്നത്. തിമത്തിയോസിന് അങ്ങനൊരവസ്ഥ ഉണ്ടാകുവാൻ ഇടയാകരുത് എന്ന് പൗലോസ് അവനെ ഉപദേശിക്കുന്നു. 23-ാം വാക്യത്തിൽ നാം കാണുന്നു, മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. ഇത് വായിക്കുമ്പോൾ ഞാൻ തന്നെ ചിരിക്കാറുണ്ട്. കാരണം ഇത്രയേറെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള മറ്റൊരു വാക്യം വേറെ കാണില്ല. ഇവിടെ വീഞ്ഞ് പാനീയമായിട്ടല്ല മരുന്നായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തമാണ്. തിമത്തിയോസിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പൗലോസ് അസാധാരണമായ ഒരു കുറിപ്പാണ് ഇവിടെ ചേർക്കുന്നത്. തന്നെ തന്നെ നിർമ്മലതയിൽ സൂക്ഷിക്കുവാൻ പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞു കഴിഞ്ഞതേയുള്ളൂ. എന്നാൽ തന്റെ ആരോഗ്യത്തെ ഗൗനിക്കരുതെന്ന് അതിനർത്ഥമില്ല. എഫസോസിലെ ദുരുപദേഷ്ടാക്കന്മാരും സന്യാസം അനുഷ്ഠിക്കുന്നവരും ആരോഗ്യത്തിന് വില കൽപ്പിച്ചിരുന്നില്ല. ഈ ദുരുപദേഷ്ടാക്കന്മാർ അവകാശപ്പെട്ടതുപോലെ ഒരു വ്യക്തിയുടെ ശരീരം ഒരിക്കലും ദുഷ്ടതയല്ല. ശരീരത്തിന് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. തിമത്തിയോസ് അവന്റെ ശരീരം ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. അവന്റെ ആരോഗ്യം പലപ്പോഴും ബാധിക്കപ്പെട്ടിരുന്നു. അവന്റെ ശരീരത്തിന് ആവശ്യമായ ശ്രദ്ധ നൽകണം. ഓരോ ദൈവപൈതലും ശരീരത്തെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യത്തെ വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. വ്യായാമം, ഭക്ഷണക്രമം, മരുന്നുകൾ, അങ്ങനെ വേണ്ടതെല്ലാം അതിൻ്റെതായ അളവിൽ നാം ഉപയോഗിക്കണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ തെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. ഒരു വിശ്വാസിയുടെ പാപത്തെ ചിലപ്പോൾ ദൈവം ഇവിടെ ഇപ്പോൾ തന്നെ ന്യായം വിധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അവൻ ഉടനെ ന്യായം വിധിച്ചില്ല എങ്കിൽ അവർ ന്യായം വിധിക്കപ്പെടില്ല എന്ന് അതിനർത്ഥമില്ല. ദൈവം പാപത്തിനുള്ള ശിക്ഷ നൽകുക തന്നെ ചെയ്യും. അല്പം താമസിച്ചാലും അത് കിട്ടാതെ പോകുകയില്ല. പൗലോസ് ഇത് കൊരിന്തിയിലെ സഭയ്ക്ക് എഴുതുകയുണ്ടായി. അവിടെ ചിലർ കർത്തൃമേശ ശരിയായ വിധത്തിലല്ലായിരുന്നു കൊണ്ടിരുന്നത്. അപ്പോൾ പൗലോസ് പറഞ്ഞു, 1 കൊരിന്ത്യർ 11:30 ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. പൗലോസ് പറഞ്ഞത്, ചിലർ ദൈവത്തിങ്കൽ നിന്നും ശിക്ഷ വാങ്ങിക്കഴിഞ്ഞു, ചിലർ രോഗികളാണ്, മറ്റു ചിലർ ദൈവത്തിന്റെ ശിക്ഷയായി മരിച്ചു കഴിഞ്ഞു. അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 11:31, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അവന് സ്വയം വിധിക്കാവുന്നതാണ്. തന്റെ പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നുന്നു എങ്കിൽ ആ അനുഭവം അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അവൻ അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവന്റെ പാപം ആരെയെങ്കിലും മുറിവേൽപ്പിച്ചു എങ്കിൽ അതവൻ നേരെയാക്കണം. അവൻ ആ പാപത്തിൽ നിന്നും പിന്തിരിയണം. അവൻ അങ്ങനെ ചെയ്യാത്ത പക്ഷം അവനെ തന്നെ ന്യായം വിധിക്കുന്നില്ല. പൗലോസ് കൊരിന്ത്യരോട് തുടർന്ന് പറയുന്നത്, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ലോകം ഈ പാപങ്ങൾ ചെയ്യുന്നു, ദൈവം ലോകത്തെ ശിക്ഷിക്കുന്നു. ഒരു ദൈവപൈതലും അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതരുത്. ഒന്നുകിൽ താങ്കളെ ന്യായം വിധിക്കണം, അതല്ല എങ്കിൽ ദൈവം താങ്കളെ ന്യായം വിധിക്കും, ശിക്ഷിക്കും. താങ്കൾ ന്യായം വിധിച്ചാൽ കാര്യം ക്രമീകരിക്കപ്പെട്ടു, അതല്ല എങ്കിൽ ദൈവം ശിക്ഷിക്കും. ചിലപ്പോൾ ആ ശിക്ഷ ഇപ്പോൾ ഇവിടെ ലഭിച്ചെന്ന് വന്നേക്കാം. അതല്ല എങ്കിൽ താങ്കൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരുമ്പോൾ ന്യായം വിധിക്കപ്പെടും. 25-ാം വാക്യത്തിൽ നാം കാണുന്നത് സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല. അതേ പ്രമാണമാകുന്നു സൽപ്രവൃത്തികളുടെ കാര്യത്തിലും. ഒരു വിശ്വാസി ഇവിടെ ചെയ്ത ഏതെങ്കിലും കാര്യത്തിന് ദൈവം ചിലപ്പോൾ ഇവിടെ തന്നെ പ്രതിഫലം കൊടുത്തു എന്ന് വന്നേക്കാം. മറ്റുള്ളവർ എല്ലാവർക്കും പങ്കുവെക്കുന്ന ആ നാൾ വരെ കാത്തിരിക്കേണ്ടി വരും. ഇനിയും 6-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നുഖത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു. വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെക്കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരുമാകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുകയത്രേ വേണ്ടത്. ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. ദാസന്മാർ എന്ന് പൗലോസ് ഇവിടെ പറയുമ്പോൾ അത് മുതലാളി തൊഴിലാളി ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു വിശ്വാസിയായ തൊഴിലാളി ആർക്കു വേണ്ടിയാണെങ്കിലും ശരി, ഒരു മുഴുവൻ ദിവസത്തെ ജോലി എടുത്തിട്ട് വേണം അതിനുള്ള വേതനം വാങ്ങുവാൻ. 5 മണിവരെ പണിയെടുക്കുവാനാണ് സമ്മതിച്ചിട്ടുള്ളതെങ്കിൽ 5 മണിവരെ പണിയെടുക്കണം. അവിടെ യാതൊരു കളിപ്പീരും പാടില്ല. ഒരു വിശ്വാസിയായ തൊഴിലാളിക്ക് വിശ്വാസിയായ ഒരു മേലുദ്യോഗസ്ഥനും ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ അവരുടെ ബന്ധം വ്യത്യസ്തമായ ഒരു അടിസ്ഥാനത്തിന്മേലായിരിക്കും. അത് മറ്റേതൊരു കോൺട്രാക്റ്റിനും മുകളിലുള്ള ബന്ധമായിരിക്കും. അവിടെ കൊടി പിടിക്കുന്നത് കൊണ്ടോ അതുപോലെ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ടോ അല്ല ശമ്പളം ലഭിക്കുന്നത്. യൂണിയൻകാരെ പേടിച്ചല്ല ശമ്പളം കൊടുക്കുന്നതും. അതുപോലെ തന്നെ വിശ്വാസി ശമ്പളം ഓർത്തോ കോൺട്രാക്ട് ഓർത്തോ അല്ല പണിയെടുക്കുന്നതും. ഇന്ന് ഈ തൊഴിലാളി മുതലാളി പ്രശ്നം രൂക്ഷമായി കാണുന്നതിന് കാരണം ഇവരുടെ ബന്ധം ദൈവവുമായിട്ടല്ല, ഭൗതികമായ ചില ലാഭങ്ങളുടെ പുറത്തു മാത്രമാണ്. യാതൊരു സമരവും ഇല്ലാതെ തൊഴിലാളികൾ സന്തോഷത്തോടെ പണിയെടുക്കുന്ന അനേകം സ്ഥാപനങ്ങൾ ഉണ്ട് എന്നോർക്കണം. ക്രിസ്തീയത്വം വർക്ക്ഷോപ്പിൽ പോലും പ്രാവർത്തികമാണ്. അവിടെ അതിൻ്റെ കയ്യിൽ ഗ്രീസും കരിവോയിലുമൊക്കെ പുരളുന്നു. അത് ചെളിയിലിറങ്ങി പ്രവർത്തിക്കുന്നു. അതെ, കഠിനവേല ചെയ്യുന്നു. എത്ര വലിയ രൂപാന്തരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്നറിയാമോ? 3 മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നിഗളികളായ ചില മനുഷ്യർ ശുശ്രൂഷയിലുണ്ട്. അവർ പ്രശ്നമുണ്ടാക്കുന്നു. നിഗളം എല്ലായ്പ്പോഴും പ്രശ്നമുണ്ടാക്കുന്നുണ്ടല്ലോ. അതൊരു ദൈവപൈതലിൽ ദോഷം മാത്രമേ ഉണ്ടാക്കൂ. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപികളാകുന്നു എന്ന് എപ്പോഴും നാം ഓർക്കണം. നിഗളം നിരന്തരമായുള്ള ഒരു അപകടമാകുന്നു. അനേകരും ശുശ്രൂഷയിൽ തകർന്നു പോയത് നിഗളം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഓരോ ദൈവപൈതലും എത്രയും താഴ്മയായിരിക്കുവാൻ ആവശ്യമായ അനേകം കാര്യങ്ങളുണ്ട്. നമ്മുടെ പശ്ചാത്തലം വളരെ മോശമാണ്. ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട പാപികൾ മാത്രമാണ് നാം. പൗലോസ് തിമത്യോസിന് ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് മറ്റൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ ദുഷിച്ച സ്വഭാവങ്ങളും പദ്ധതികളും ഒക്കെ പൊളിച്ചു കാണിച്ചതിന് ശേഷം പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു എന്നത്രേ. ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ദുഷിച്ച പ്രവണത 100 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്ന് മറക്കരുത്. പണമുണ്ടാക്കുവാൻ സകലവിധ അന്യായ മാർഗങ്ങളും ശുശ്രൂഷയിലൂടെ ഉപയോഗിക്കുന്ന എത്രയെത്ര വിരുദ്ധന്മാർ, തങ്ങളുടെ ഭക്തി കാണിച്ച് ആദായമുണ്ടാക്കുന്നവർ, സുവിശേഷ വേലയ്ക്കിറങ്ങി കോടികൾ ഉണ്ടാക്കി എത്രയെത്ര ആളുകൾ, അവർക്കതിനുള്ള ന്യായീകരണം കാണും. ദൈവാനുഗ്രഹം എന്ന് അതിനെ വിളിച്ച് തടി തപ്പുവാൻ ശ്രമിക്കുന്നു പലരും. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാനും. ശുശ്രൂഷയിലെ തെറ്റായ വിധത്തിലുള്ള ആദായമുണ്ടാക്കൽ പറഞ്ഞതിന് ശേഷം ഒരു വിശ്വാസി യഥാർത്ഥ ആദായമായി കാണേണ്ടത് എന്താകുന്നു എന്ന് പറയുന്നു. ഇവിടെ ദൈവഭക്തിയും അലംഭാവവും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിച്ചാലും ഇവ രണ്ടും കൂടി എപ്പോഴും കണ്ടെന്ന് വരില്ല. ഭക്തിയുള്ളവരെന്ന് പറയുന്ന പലരും ജീവിതത്തിൽ അതൃപ്തിയോടെ കഴിയുന്നത് അസ്വാഭാവികമല്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുവാൻ കഴിയുന്നത് അലംഭാവത്തോടുകൂടി അല്ലാത്ത ദൈവഭക്തി വലുതായി നഷ്ടമാകുന്നു എന്നത്രേ. ദൈവഭക്തിയുടെ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വ്യക്തി അതിനൊരു വില കൊടുക്കേണ്ടതുണ്ട്. കർത്താവ് ആ വിലയെ ക്രൂശ് എന്നാണ് വിളിച്ചത്. ആ വില കൊടുക്കുവാൻ തീരുമാനിക്കുന്ന ചിലർ തങ്ങളുടെ തീരുമാനത്തിന്റെ പരിണിത ഫലത്താൽ സന്തോഷം നഷ്ടപ്പെട്ടവരായി കാണുന്നു. വ്യത്യസ്തരായ വിശ്വാസികൾക്ക് ക്രൂശ് വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ചിലപ്പോൾ ക്ഷീണത്തിൻ്റെ രൂപം, ദാരിദ്ര്യത്തിൻ്റെ രൂപം, പ്രശസ്തിയില്ലായ്മയുടെ രൂപം, പീഡനത്തിൻ്റെയും സമയമില്ലായ്മയുടെയും അന്യായ മാർഗങ്ങളെ അവലംബിക്കാഞ്ഞതിനാൽ ബിസിനസ്സിൽ പരാജയപ്പെട്ടതിൻ്റെയും എല്ലാം രൂപത്തിൽ അത് വരും. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ അതൃപ്തി കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അനുസരണമുള്ളവരെങ്കിലും അസന്തുഷ്ടരായ ഈ കൂട്ടം ലോകത്തിന് നൽകുന്ന സാക്ഷ്യം പരിതാപകരമാണ്. ഇവർ എപ്പോഴും പിറുപിറുക്കുന്നത് പോലെ തോന്നും. ഇങ്ങനെയുള്ളവർ അവരുടെ മക്കൾക്ക് പോലും പലപ്പോഴും കാണിക്കുന്ന മാതൃക തെറ്റായിട്ടുള്ളതാണ്. ഇനി നാം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല എന്ന് വായിക്കുന്നു. സ്വയം വെളിവായിട്ടുള്ള ഒരു പ്രമാണമാണിത്. ഒരിക്കലൊരു കോടീശ്വരൻ മരിക്കുമ്പോൾ അനന്തരാവകാശികൾ മുറിക്കു പുറത്ത് അക്ഷമരായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടറും അയാളുടെ വക്കീലും മുറിയിൽ നിന്നും പുറത്തു വന്നു. കോടീശ്വരൻ മരിച്ചു എന്ന് അവരുടെ മുഖത്തെ ഭാവത്തിൽ നിന്നും മനസ്സിലാക്കിയ അനന്തരാവകാശികൾ ചോദിച്ചു, അദ്ദേഹം എന്തുമാത്രം ബാക്കി വെച്ചിട്ടുണ്ട് എന്ന്. അതിന് വക്കീൽ പറഞ്ഞത്, അദ്ദേഹം മുഴുവനും വെച്ചിട്ടാണ് പോയത്, യാതൊന്നും കൂടെ കൊണ്ടുപോയിട്ടില്ല എന്ന്. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് നാം ഒന്നും കൊണ്ടുപോകുവാനും പോകുന്നില്ല. 8-ാം വാക്യത്തിൽ നാം കാണുന്നു, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ഒരു വ്യക്തി സംതൃപ്തിയോടെ കഴിയുവാൻ ആവശ്യമായ അടിസ്ഥാനപരമായ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഈ അത്യാവശ്യ കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് നൽകാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് എന്ന് നാം മറക്കരുത്. നാം ഇനിയും 9-ഉം 10-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. എത്ര അർത്ഥവത്തായ പ്രസ്താവനകളല്ലേ! സമ്പത്തിനെക്കുറിച്ച് എപ്രകാരം ചിന്തിക്കണമെന്നുള്ള പ്രമാണങ്ങൾ നൽകിയതിനു ശേഷം പൗലോസ് പറയുന്നത്, ഈ ഭാഗത്തെ തെറ്റായ ചിന്തകളാൽ ദൈവമക്കൾ എപ്രകാരം ആകുന്നു വഴിതെറ്റിപ്പോകുന്നത് എന്നത്രേ. ആദ്യം ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. നമുക്ക് ചുറ്റും കാണുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ ഇത്? ധനമുണ്ടാക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതോടൊപ്പം അതിനുള്ള ആർത്തിയും വർദ്ധിക്കുന്നു. ഈ ആർത്തി തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമ്പാദിക്കുന്നതിനായി സകല മൂല്യങ്ങളും കളഞ്ഞു കുളിക്കുവാൻ അനേകരെയും പ്രോത്സാഹിപ്പിക്കുന്ന അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഒരു ദൈവമനുഷ്യൻ നേടിയെടുക്കുവാൻ ശ്രമിക്കേണ്ട ഗുണങ്ങൾ ഇവയത്രേ. 12-ാം വാക്യം, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഈ പോരാട്ടം ബാഹ്യമോ ആന്തരികമോ ഭൗമികമോ ആത്മികമോ ആകാം. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു വിശ്വാസി എന്നതിനാൽ താങ്കളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ട് വിസ്തരിച്ചാൽ താങ്കൾ കുറ്റക്കാരനാകുന്നു എന്ന് തെളിയുമോ? ഇതത്ര പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എന്ന് വ്യക്തമാക്കുക. 13-ഉം 14-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്നത്രേ. പൗലോസ് അവന് നൽകിയ കൽപ്പന പിറുപിറുക്കാതെ ബുദ്ധിമുട്ടാതെ ആചരിക്കണമെന്ന് ഇവിടെ പറയുന്നു. ഞാൻ ഇനിയും 20 മുതലുള്ള വാക്യങ്ങൾ നോക്കട്ടെ. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അല്ലയോ തിമത്യോസെ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ബുദ്ധിമാനായ ഒരു പ്രസംഗകനായോ അധ്യാപകനായോ വിശ്വാസിയായോ അഭിനയിക്കരുതെന്ന്. എത്ര മനോഹരമായ കൽപ്പനകളാകുന്നു ഇവിടെ പൗലോസ് തിമത്യോസിന് നൽകുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മോടുമാകുന്നു എന്ന് മനസ്സിലാക്കി അതനുസരിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.